എസ് ബി എസ് മലയാളം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. പോഡ്കാസ്റ്റുമായി ഞാൻ സൽവി മനീഷ്. ഓസ്ട്രേലിയൻ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും ഇന്ത്യൻ സ്റ്റോറുകളിൽ നിന്നും ഭക്ഷണ പദാർത്ഥങ്ങൾ വാങ്ങുമ്പോൾ മായം ചേർന്നതായോ കാലാവധി കഴിഞ്ഞതായോ എപ്പോഴെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എവിടെയാണ് ഇത് പരാതിപ്പെടേണ്ടത്? എന്തൊക്കെ നടപടികളാണ് അധികൃതർ സ്വീകരിക്കുന്നത്? ടേക്ക് എവേ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ച ശേഷം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ എവിടെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? ഇതേക്കുറിച്ച് അഡലൈഡിൽ ക്ലെൻസീസ് സീ ഫുഡ്സിൽ ക്വാളിറ്റി അഷുറൻസ് മാനേജറായ ശ്യാംലാൽ കൈപ്പപ്ലാക്കൽ വിശദീകരിക്കുന്നു.
നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
നമസ്കാരം ശ്യാംലാൽ കൈപ്പപ്ലാക്കൽ, സ്വാഗതം SBS മലയാളത്തിലേക്ക്.
നമസ്കാരം സെൽവി.
ശ്യാംലാൽ, നമുക്കറിയാം നിരവധി ഭക്ഷണ പദാർത്ഥങ്ങൾ വിദേശത്തു നിന്നും ഓസ്ട്രേലിയയിൽ എത്താറുണ്ട്. വിദേശത്തു നിന്നും ഓസ്ട്രേലിയയിലേക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടുവരുമ്പോൾ ഓസ്ട്രേലിയ നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്?
തീർച്ചയായിട്ടും അതിന് വ്യക്തമായ മാനദണ്ഡങ്ങൾ അതിനുണ്ട്. ന്യൂട്രീഷൻ ഇൻഫർമേഷൻ ഫാക്ട്സുകൾ കൃത്യമായിട്ട് ലേബിളിംഗ് കറക്റ്റ് ആയിരിക്കണം. അതിൽ ഡിപ്പെൻസ് അപ്പോൺ ദ പ്രയോറിറ്റി. ഇതൊരു റെഡി ടു ഈറ്റ് ഫുഡ് ആണെങ്കിൽ അതിൽ ക്ലിയർ ആയിട്ടുള്ള ഡിക്ലറേഷൻസ്, എത്ര 100 grams എത്രമാത്രം ഫാറ്റ് ഉണ്ട്, എത്രമാത്രം പ്രോട്ടീൻസ് ഉണ്ട്, കൊളസ്ട്രോൾ എത്രയുണ്ട്, അതൊക്കെ ക്ലിയർ ആയിട്ട് ലേബിളിംഗ് ആയിരിക്കണം. പിന്നെ കൺട്രി ഓഫ് ഒറിജിൻ, അതിന്റെ ബെസ്റ്റ് ബിഫോർ ഡേറ്റ് അല്ലെങ്കിൽ യൂസ് ബൈ ഡേറ്റ് ക്ലിയർ ആയിരിക്കണം. അതുപോലെ തന്നെ ഇതിൽ എന്തെങ്കിലും അലർജിക് ആയിട്ടുള്ള കണ്ടൻസ്, ഓസ്ട്രേലിയൻസ് വളരെയധികം അലർജിക് ആണ് പല പ്രൊഡക്ട്സിലും. അപ്പൊ അതിൽ അലർജിക് കണ്ടൻസ് പല നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന പല പ്രൊഡക്ട്സും ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റുകളിലേക്കാണ് പോകുന്നത്. സോ ദർ ആർ അനലിജിബിൾ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. മറിച്ച് ഇത് ഓസ്ട്രേലിയൻ സൂപ്പർ മാർക്കറ്റിലൂടെ പൊതുവായിട്ടുള്ള ജനങ്ങൾ കയറുന്ന ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് വരുന്ന അതിന് കൃത്യമായിട്ടുള്ള അലർജിക് ഡിക്ലറേഷൻ. ഫോർ എക്സാമ്പിൾ ഫുഡ് ഏതെങ്കിലും ട്രീ നട്ട്സോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ട്രീ നട്ട്സ് എന്ന് പറയുന്ന കാഷ്യൂനട്ട് അല്ലെങ്കിൽ ആൽമണ്ട് അങ്ങനത്തെ ഉള്ള ഇതിന് അലർജിക് ആണെങ്കിൽ അത് ക്ലിയർ ആയിട്ട് അത് ലേബിൾ ചെയ്തിരിക്കണം. ക്യാൻ ബി ട്രേസസ് ഓഫ് ആൽമണ്ട് അല്ലെങ്കിൽ ട്രീ നട്ട്സ് അല്ലെങ്കിൽ അലർജിൻ ഡിക്ലറേഷൻ വളരെ ക്ലിയർ ആയിരിക്കണം. അതുപോലെ തന്നെ പ്രിസർവേറ്റീവ്സ്, എന്തെങ്കിലും പ്രിസർവേറ്റീവ്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ട് അത് ലേബിൾ ചെയ്തിരിക്കണം. ഇതൊക്കെ ഓസ്ട്രേലിയൻ സ്റ്റാൻഡേർഡിന് വളരെയധികം ഈ ലേബിളിംഗ് കറക്റ്റ് അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് റിജക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഒത്തിരി പ്രൊഡക്ട്സുകൾ ഇവിടെ ഇത് അറിയാതെ ഇവിടെ വന്നിട്ട് ശേഷം ഒത്തിരി പ്രൊഡക്ട്സ് റിജക്ട് ചെയ്യുന്നുണ്ട്.
ഓക്കെ ഓക്കെ ഓക്കെ. ഇനിയിപ്പം വിദേശത്ത് നിന്ന് ഫുഡ് ഇങ്ങോട്ടേക്ക് അയച്ചു, ഇവിടെ എത്തിയ ശേഷം വിപണിയിലേക്ക് എത്തുന്നതിന് മുമ്പ് എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് പരിശോധനകൾ നടത്തുന്നത്?
ഇവിടെ ഇത് നമ്മൾ ഇത് എയർപോർട്ടിൽ അല്ലെങ്കിൽ പോർട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ അല്ലെങ്കിൽ ബയോസെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് ഇതൊരു ഇൻസ്പെക്ഷൻ സ്കീമുണ്ട്. അതിനൊരു സാമ്പിളിംഗ് പ്രോസസ്സും ഉണ്ട്. നമ്മളൊരു പ്രൊഡക്റ്റ് വരുമ്പോൾ അത് അവരൊരു സാമ്പിളിംഗ് ഫ്രീക്വൻസി ഉണ്ട്. ആ സാമ്പിളിംഗ് അനുസരിച്ച് അവർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്ത് അതിന്റെ കൺസേൺ ടെസ്റ്റിംഗ്. ഇപ്പോൾ ഒരു സ്പൈസ് മിക്സ് ആണ് വരുന്നതെങ്കിൽ, പുതിയതായിട്ട് വരുന്നൊരു നാട്ടിൽ നിന്ന് വരുന്ന ഒരു പുതിയ ബ്രാൻഡ് സ്പൈസ് മിക്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു മസാലയാണെങ്കിൽ ഡെഫിനറ്റ്ലി ടെസ്റ്റ് ഫോർ സാൽമോണല്ല. അതുപോലെ തന്നെ അതിന്റെ ഉള്ളിലുള്ള എന്തെങ്കിലും അവർക്ക് കൺസേൺ ആയിട്ടില്ല, അതിന് പ്രത്യേകിച്ച് ഒരു മാനദണ്ഡങ്ങളില്ലേ. ദേ ഹാവ് ദിയർ ഓൺ റൂൾസ് ആൻഡ് റെഗുലേഷൻ. നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല എന്താ അവർ ടെസ്റ്റ് ചെയ്യുന്നത്. ഒരു പക്ഷേ ഹെവി മെറ്റൽസ് ആയിരിക്കാം അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സിനായിരിക്കും ചിലപ്പോൾ വിടുന്നത്. ആ ടെസ്റ്റിംഗ് പാസ്സാവാതെ ഈ പ്രൊഡക്റ്റ് പുറത്തേക്ക് വരില്ല. പ്രത്യേകിച്ചും പുതിയ ഒരു കമ്പനി, ഇപ്പൊ റെഗുലർ ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനികളിൽ ടെസ്റ്റിംഗ് ഫ്രീക്വൻസി കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ബിക്കോസ് അവർക്കൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ നാട്ടിൽ വരുന്ന വളരെ പ്രമുഖമായ പല ബ്രാൻഡുകളും ഇനീഷ്യലി ഇത്തരം ടെസ്റ്റിങ്ങുകളിൽ സാൽമോണല്ല അല്ലെങ്കിൽ പല രീതിയിൽ ഡിറ്റക്ഷൻ വന്നിട്ട് ആ മൊത്തം ലോട്ടിനെ റിജക്ട് ചെയ്യുന്ന സംഭവങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ റിജക്ട് ചെയ്താൽ ഇവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും ഇന്ന ബ്രാൻഡ് റിജക്ട് ചെയ്തു എന്നുള്ളത്. യു ക്യാൻ സീ ഇൻ ഓസ്ട്രേലിയൻ വെബ്സൈറ്റിൽ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചറിന്റെ വെബ്സൈറ്റിൽ ഈ റിജക്ട് ലിസ്റ്റുകൾ കൃത്യമായിട്ട് ലേബിൾ ചെയ്യും. വൺസ് ഈ പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്ത് ക്ലിയറൻസ് കഴിയാണ്ട് ഈ പ്രൊഡക്റ്റ് നമുക്ക് ഈവൻ ഇതിപ്പോ നമ്മളുടെ ഏത് ഇമ്പോർട്ടിംഗ് ഏജൻസ് കമ്പനിയാണ് ഇത് ഇമ്പോർട്ട് ചെയ്യുന്നത് അവരുടെ ഏരിയയിലോ അല്ലെങ്കിൽ പ്രത്യേക യാർഡിൽ നിന്ന് നീക്കാനായിട്ടുള്ള അനുവാദം ഇല്ല അണ്ടിൽ ദേ ഗിവ് ദി ക്ലിയറൻസ്. അത് അങ്ങനെ ഒരു പ്രോസസ്സിൽ കൂടെയാണ് ഇത് കടന്നു പോകുന്നത്.
ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പം നമ്മൾ വിദേശത്ത് നിന്നും പല ഭക്ഷണ പദാർത്ഥങ്ങളും ഓസ്ട്രേലിയയിലേക്ക് എത്തുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇത് എക്സ്പോർട്ട് ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് കയറ്റി അയക്കപ്പെടുന്നത് എന്നതാണ്. അപ്പോൾ അത് അതിൽ എത്രത്തോളം വാസ്തവമുണ്ട്? ശരിക്കും നാട്ടിലിപ്പം മറ്റുള്ള നാട്ടിൽ ലോക്കലി വിതരണം ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെക്കാൾ ഗുണമേന്മ കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണോ ഇങ്ങോട്ടേക്കൊക്കെ കയറ്റി അയക്കുന്നത്?
ഇതിന്റെ ഞാനൊരു ഫുഡ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു ഇതിൽ സ്വാഭാവികമായിട്ട് ഇതിന്റെ പ്രോസസ്സിംഗ് ഒരു ഹ്യൂജ് ആയിട്ടുള്ള ചേഞ്ച് അല്ല അവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഒരു ഫിഷ് പ്രോസസ്സിംഗ് കമ്പനിയാണെങ്കിൽ ഒരു ദിവസത്തെ കാലത്ത് ഉണ്ടാകുന്ന പ്രൊഡക്ഷൻ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് കാരണം ആ ലൈനിൽ പുതിയതായിട്ട് ക്ലീൻ ചെയ്തിട്ടുള്ള ലൈനിൽ ആദ്യമായിട്ട് പാസ് ചെയ്യുന്ന ഫിഷുകൾ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി റിയലി ഗുഡ്. ഏതൊരു കമ്പനികളിലും അവര് എക്സ്പോർട്ട് പ്രൊഡക്റ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ദേ വിൽ ടേക്ക് ദ ബെസ്റ്റ് തിങ്. അത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് എക്സ്പോർട്ട് പ്രൊഡക്റ്റ് ആണെങ്കിലും. കാരണം ഇവിടെ വന്ന ശേഷം എന്തെങ്കിലും തരത്തിലുള്ള ടെസ്റ്റിങ്ങുകളിൽ അത് പിടിക്കപ്പെട്ടാൽ ആ കമ്പനിയുടെ ബ്രാൻഡിനെ അത് ബാധിക്കും. ആ വോൾ ബാച്ചിനെ നമ്മൾ കൊണ്ടുവന്ന സാധനത്തെക്കാൾ കൂടുതൽ ചിലവ് ഇത് ഡിസ്പോസ് ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് എടുക്കും. കാരണം ഈ ഫുഡ് ഇവിടുത്തെ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഡിസ്പോസ് ചെയ്യാനുള്ള ഫീസ് ഇമ്പോർട്ടറിന്റെ ചുമതലയിൽ അത് അവർ എടുക്കും. നമുക്ക് വെറുതെ ഇത് എവിടെയെങ്കിലും കൊണ്ട് ഡംപ് ചെയ്യാൻ പറ്റില്ല. ഓസ്ട്രേലിയൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ പറയുന്ന നിഷ്കർഷിക്കുന്ന രീതിയിൽ വേണം ആ ഫുഡ് ഡിസ്പോസ് ചെയ്യാൻ. ഇപ്പൊ പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ റൂൾസ് വളരെ സ്ട്രിക്റ്റ് ആണ്. അത് ഡിസ്പോസ് ചെയ്യാനുള്ള പ്രത്യേക നിയമാവലികൾ തന്നെ ഉണ്ട്.
ഇപ്പൊ ഫ്രഷ് ഫുഡ്സ്, അതായത് സീ ഫുഡ് അല്ലെങ്കിൽ മത്സ്യം, മാംസം, ഇത്തരം ഫ്രഷ് ഫുഡ്സ് വിദേശത്തു നിന്നും ഈ ഓസ്ട്രേലിയയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് വിപണിയിൽ എത്തുന്നതിന് മുമ്പ് എങ്ങനെയാണ് പരിശോധന നടത്തുന്നത്? മുൻപേ പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണോ?
തീർച്ചയായിട്ടും അത് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആഗ് തന്നെ, അഗ്രികൾച്ചർ തന്നെ ഇതിനൊരു ഇൻസ്പെക്ഷൻ സ്കീമിലൂടെ അവർ ഇനീഷ്യൽ സാമ്പിളിങ് എടുക്കും. അതിൽ മെയിൻ ആയിട്ട് ഫിഷിലൊക്കെ വരുന്നതെന്ന് വെച്ചാൽ ഹിസ്റ്റമിൻ അവർ ടെസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ സാൽമണല ടെസ്റ്റ് ചെയ്യാം. ഇത്തരം ടെസ്റ്റിങ്ങിലൂടെ കടന്നു പോയി ആ ഒരു ഇമ്പോർട്ടർ ഉണ്ടാവുന്ന ക്രെഡിബിലിറ്റി ഉണ്ട്, ഇത്ര നാളുകൾ കൊണ്ട് അവർ ചെയ്യുന്നു, ഓക്കെ ദേ ആർ ഡൂയിങ് വെരി വെൽ. അങ്ങനെ ഒരു കോൺഫിഡൻസ് ഡിപ്പാർട്ട്മെന്റ് തോന്നുന്നിടത്തോളം വരെ അവരത് റെഗുലറായിട്ട് ടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഫിഷ് ഇമ്പോർട്ടിംഗ് എന്നൊക്കെ പറയുന്നത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അവർ വളരെയധികം ഇത്തരം ഫ്രഷ് ഫുഡുകൾ വരുന്നത് അവർ ഇൻസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മീറ്റ്, എഗ്ഗ് അത്തരം പ്രൊഡക്ട്സുകൾ അധികം അനുവദിക്കുന്നില്ല. ദേ ഹാവ് റെസ്ട്രിക്ഷൻസ് ഓൺ ദാറ്റ്.
ഇപ്പൊ നമുക്കറിയാം നമ്മള് നമുക്ക് വിദേശത്തേക്ക് ഇപ്പൊ ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ യാത്ര ചെയ്യാൻ നാട്ടിലേക്ക് മറ്റും ഒന്നും പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ എന്തെങ്കിലും നമുക്ക് കഴിക്കണമെന്ന് തോന്നുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ചും ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അയക്കാനായിട്ടുള്ള സാധ്യതയുണ്ടോ? അയക്കാൻ കഴിയുമോ?
ഇതിൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ വി നീഡ് ടു ലോഡ്ജ് ചെയ്യുക. നമ്മൾ എന്താണ് നമ്മൾ കൊണ്ടുവരാൻ പോകുന്ന സാധനങ്ങൾ, ഒരു പാക്ക് ലിസ്റ്റ് ഉണ്ട്. ആ സാധനത്തിന് ഇത് റോ ആയിട്ടുള്ള ഫുഡുകൾ, അതായത് ഇപ്പൊ മീറ്റ് അങ്ങനത്തെ സാധനങ്ങൾ വളരെയധികം സ്ട്രിക്റ്റ് ആണ്. അത് റിജക്ട് ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന കൂടുതൽ ടെസ്റ്റിങ്ങൾ ഇവിടെ ചെയ്യും. അതുകൊണ്ട് അത് അത്ര ഫീസിബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരെ ഇൻസ്പെക്ഷൻ ചാർജ് എന്ന് പറയുന്നത് തന്നെ ഓൺ ടോപ്പ് ഓഫ് നോർമൽ ഇമ്പോർട്ട് ആണ്. നമ്മൾ വരുന്ന സാധാരണ ചാർജിന്റെ മുകളിൽ അവർക്ക് ഇപ്പൊ നമ്മൾ ഫുഡ്, വുഡ്, അതായത് എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങളോ അല്ലെങ്കിൽ വുഡൻ ഐറ്റംസ്, കട്ടില് അങ്ങനെ അതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ അതിന് ഇൻസ്പെക്ഷൻ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അവരുടെ ഇൻസ്പെക്ഷൻ ഫീ റഫ്ലി ഒരു $1,600 ചിലപ്പോൾ അതിന് വരാം, ചിലപ്പോൾ ഒരു 5-6 days അതിന് ഡിലേസ് വരാം. നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് ക്ലിയർ ചെയ്യണമെങ്കിൽ തന്നെ സ്വാഭാവികമായിട്ട് 5-6 days ഒരു ഡിലേസ് ചിലപ്പോൾ വരും. ആ ഡിലേസിന് ഓൺ ടോപ്പ് ഓഫ് ചിലപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആഗിന്റെ ഡിലേസ് വരാം. അപ്പൊ ഇതൊരു പേഴ്സണൽ യൂസിന് ഇമ്പോർട്ട് ചെയ്യുക, ഫുഡ് ഐറ്റംസ് ഇമ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത് അതൊരു വളരെയധികം ഒരു എന്താ പറയാ, ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന പ്രവൃത്തിക്ക് ചിലപ്പോൾ അതിനുള്ള ബെനിഫിറ്റ് ഉണ്ടാവും എനിക്ക് സംശയമാണ്.
ഓക്കെ, ഇനിയിപ്പോ മറ്റൊരു കാര്യം ഉള്ളത്, ഇപ്പൊ നമ്മള് പറഞ്ഞ വിദേശത്തു നിന്നും ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഇത് നമ്മള് കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ ഏതെങ്കിലും തരത്തില് ഈ ഭക്ഷണ പദാർത്ഥങ്ങളിൽ എന്തെങ്കിലും മാലിന്യം കലർന്നതായിട്ടോ അല്ലെങ്കിൽ ഇതിന് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതായിട്ടോ ഒക്കെ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ എവിടെയാണ് നമ്മൾ ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടത്?
ഇതില് ലോക്കൽ, സ്റ്റേറ്റ്, ഫെഡറൽ അങ്ങനെ എല്ലാ ഏജൻസിക്കും ഒരു തുല്യമായിട്ടുള്ള ഒരു ഒരു റോൾ ഇതിലുണ്ട്. പക്ഷെ ഏതൊരു ഫുഡിനും നമുക്ക് എക്സ്പയറി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ലോക്കൽ കൗൺസിലാണ് അതിൽ പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നത്. ലോക്കൽ കൗൺസിലിൽ നമുക്ക് വിളിച്ച് കംപ്ലയിന്റ് ചെയ്താൽ ഡെഫിനറ്റ്ലി ദേ വിൽ ടേക്ക് ആക്ഷൻ. അവിടെ ഒരു ഹെൽത്ത് ആൻഡ് എൻവയോൺമെന്റൽ ഓഫീസർ എന്ന് പറയുന്ന റോളുണ്ട്. ആ റോളാണ് ഇത് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് എന്തെങ്കിലും അഡൾട്രേഷൻ, ഇവര് മെയിൻ ഇവിടുത്തെ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് നോക്കുന്ന അഡൾട്രേഷൻസ് കുറെ കാര്യങ്ങളുണ്ട്. അതായത് പെസ്റ്റിസൈഡ്സ് പാടില്ല, അതുപോലെ തന്നെ എന്താ പറയാ, പെസ്റ്റിസൈഡ്സ്, ആന്റിബയോട്ടിക്സ് പാടില്ല, അത് അങ്ങനെ കുറച്ച് റെഗുലേഷൻസ് കൃത്യമായിട്ട് ഹെവി മെറ്റൽസിന്റെ ഇത് നോക്കുന്നുണ്ട്. അതൊക്കെയാണ് അവർ വളരെയധികം ടാർഗറ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മളെ നാട്ടിൽ ഇതിനും ഉപരിയായിട്ട് ഉപയോഗിക്കുന്ന ചില ചില മായങ്ങൾ, കളർ ആഡ് ചെയ്യുക, അതിനൊക്കെ ഒരു ടാർഗറ്റീവായിട്ടുള്ള ടെസ്റ്റ് ഇല്ല ഇവിടെ. അങ്ങനെ വരുമ്പോൾ ഏതൊരു കൺസ്യൂമറിനും ദേ ഹാവ് ദി റൈറ്റ്സ്. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്ക് തോന്നുകയാണെങ്കിൽ അത് നമുക്ക് ലോക്കൽ കൗൺസിലിൽ വിളിച്ചു പറയായിരിക്കും ഏറ്റവും ബെറ്റർ. നമ്മൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഇഷ്യൂസ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ബൗൾ മൂവ്മെന്റ്സോ അല്ലെങ്കിൽ ലൂസ് മോഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടായെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഹെൽത്തിനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. ബട്ട് ആ ഒരു ലെവൽ കംപ്ലൈന്റ് എന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് ബി ജെന്യുവിൻ. നമുക്കൊരു ഒരു കമ്പനിക്കെതിരെ ഒരു ബ്രാൻഡിനെതിരെ വെറുതെ നമ്മുടെ നാട്ടിൽ ഒത്തിരി കണ്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ വിളിച്ചിട്ട് ആ ബ്രാൻഡ് കൊള്ളില്ല ഈ ബ്രാൻഡ് കൊള്ളില്ല അങ്ങനെ ഒരു ക്ലെയിം കൂടെ ചെയ്യാൻ പാടില്ല. കാരണം കമ്പനിയുടെ റാപ്പോ എന്ന് പറയുന്നത് അവർ ഒത്തിരി വർഷങ്ങൾക്ക് ബിൽഡ് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും നമുക്ക് ആദ്യം ഗവൺമെന്റ് ഏജൻസീസിനെ അറിയിക്കുക, ദേ വിൽ ഇൻവെസ്റ്റിഗേറ്റ്. അതാണ് അതിന്റെ പ്രോസസ്സ് കൂടെ.
ഓക്കെ, അപ്പം ഇപ്പം കൗൺസിലിൽ അറിയിച്ച ശേഷം എന്ത് നടപടികളായിരിക്കും ഇവർ എടുക്കുന്നത്? സാധാരണയായി ഇപ്പൊ എല്ലാ അതായത് ഓസ്ട്രേലിയയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് തന്നെയാണല്ലോ അല്ലെ ഇതിനുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത്?
തീർച്ചയായിട്ടും എല്ലാ കൗൺസിലുകളും അതായത് അവരുടെ ടെറിട്ടറിയിലുള്ള റെസ്റ്റോറൻറ്റ്സ് അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവരവിടെ പോയി ക്രിട്ടിക്കലി ആയിട്ടുള്ള കുറെ ഫുഡുകളുണ്ട്, മീറ്റ്, ചീസ്, അങ്ങനെ അവർ വളരെയധികം ഡെലിക്കേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് ഇമ്പാക്ട് ചെയ്യുന്ന ഫുഡുകളൊക്കെ അവർ റെഗുലർ ആയിട്ട് എടുത്ത് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ടെസ്റ്റിംഗിൽ അവർ ടാർഗറ്റ് ചെയ്യുന്ന ചില ഓർഗാനിസംസ് ഉണ്ട്, പാത്തജൻസ് ഉണ്ട്, അത് പാസ്സായില്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് അപ്പോൾ റീകോൾ ചെയ്യും. ഈ റീകോൾ എന്ന് പറയുന്നത് ഇതിന്റെ ഓസ്ട്രേലിയൻ ഫുഡ് സ്റ്റാൻഡേർഡ് വെബ്സൈറ്റിൽ ഇത് കൊടുത്തിട്ടുണ്ടാവും, ഇന്ന കമ്പനിയുടെ ഇന്ന ബ്രാൻഡിന്റെ ഇന്ന ബാച്ച് റീകോൾ ചെയ്തു. സോ യു ഷുഡ് നോട്ട്, ന്യൂസിലും വരും, അത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം ന്യൂസിൽ വരും. ഇത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ വരുന്നത് കാരണം ഒത്തിരി റെഡി ടു ഈറ്റ് ഫുഡാണ് ഓസ്ട്രേലിയൻ മാർക്കറ്റിലുള്ളത്. അപ്പൊ അവരത് വളരെയധികം ശ്രദ്ധ പുലർത്തുന്നുണ്ട്. കമ്പനികൾ അതിന്റെ വളരെ വിജിലന്റ് ആണ്. അവരതിന് എന്തെങ്കിലും ഒരു കൺസേൺസ് നമ്മളൊരു കമ്പനിയിലേക്ക് വിളിച്ചാൽ, ഓസ്ട്രേലിയൻ ബ്രാൻഡുകളിലേക്ക് വിളിച്ചു പറഞ്ഞാൽ അതിന് പ്രത്യേക സെല്ലുണ്ട്, ക്വാളിറ്റി ഓഫീസേഴ്സ്. ദേ വിൽ അഡ്രസ് ദ ഇഷ്യൂ, ദേ വിൽ കൺസേൺ, അവർ നമുക്ക് എന്താണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിന്റെ ഔട്ട്കം നമ്മൾ അറിയിക്കാൻ ബാധ്യസ്ഥരാണ്.
ഓക്കെ, ഇപ്പം ഓസ്ട്രേലിയൻ ഇപ്പം ഇന്ത്യൻ സ്റ്റോറുകളിലും അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ സൂപ്പർ മാർക്കറ്റുകളിലും നമുക്ക് നമ്മുടെ നാടൻ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കണ്ടെത്താറുണ്ട്, പാക്കറ്റുകളിലായിട്ടും ടിന്നിലായിട്ടും ഒക്കെ. ഇപ്പൊ ഏതിനെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു പരാതിപ്പെടേണ്ട സാഹചര്യം ഉണ്ടായാൽ, ഇപ്പൊ ഓസ്ട്രേലിയൻ സൂപ്പർ മാർക്കറ്റുകളിലേതായാലും ഇന്ത്യൻ സ്റ്റോറുകളിലേതായാലും ഒരേ തരത്തിലുള്ള നടപടിയാണോ കൗൺസിലിൽ ഇപ്പോൾ അറിയിച്ചാൽ എടുക്കുന്നത്? കാരണം ഓസ്ട്രേലിയൻ കമ്പനി ഇവിടെ തന്നെ ഉള്ളതാണല്ലോ, അപ്പം ഇന്ത്യയിൽ നിന്ന് വരുന്നതാണെങ്കിൽ അത് മാനുഫാക്ചർ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് പാക്ക് ചെയ്യുന്നതും എല്ലാം വിദേശത്തായിരിക്കുമല്ലോ. അപ്പോൾ അവർ എങ്ങനെയാണ് ആ ഒരു നടപടി കൈക്കൊള്ളുന്നത്?
ഏതൊരു പാക്കിനും അതിനൊരു ട്രേസബിലിറ്റി ഉണ്ട്. നമ്മളൊരു പാക്കറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഫുഡ് പ്രൊഡക്ഷനെ കുറിച്ച് കംപ്ലൈന്റ് ചെയ്താൽ അത് ആ ഷോപ്പ് ഉടമസ്ഥ അതിന് ഉടമസ്ഥരതിന് ബാധ്യസ്ഥരാണ്. തീർച്ചയായിട്ടും കൗൺസിൽ അധികൃതർ വന്ന് ചോദിച്ചാൽ എക്സ്പയർഡ് ആയിട്ടുള്ള ഐറ്റംസ് വെക്കാനേ പാടില്ല. വൺസ് എക്സ്പയർഡ് ആയിട്ടുള്ള ഐറ്റംസ് വെച്ച് കഴിഞ്ഞാൽ അത് ഒബ്വിയസ്ലി അതുകൾക്ക് ഫൈൻ അടിക്കാൻ പറ്റുന്ന ഒരു ഒരു ഇതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും അഡൾട്രേഷൻസ് വന്നാൽ ആ ഒരു ഇമ്പോർട്ടർ ഉണ്ട്, അതായത് ഈ ലോക്കൽ ഷോപ്പിന്റെ മുകളിൽ ഒരു ഇമ്പോർട്ടർ ഉണ്ട്, ആ ബ്രാൻഡ് ഇമ്പോർട്ട് ചെയ്യുന്ന ആൾ, ആ ആളിലേക്ക് ക്വസ്റ്റ്യൻ പോകും. തീർച്ചയായിട്ടും ഇറ്റ് ഷുഡ് ബി ട്രേസബിൾ ടു ദ മാനുഫാക്ചറർ. അതിനൊരു സീരിയസ് ആയിട്ടുള്ള ഒരു ചെയിൻ ഉണ്ട്. അത് ഒരു കംപ്ലൈന്റ് റേസ് ചെയ്താൽ അത് അഡ്രസ് ചെയ്തേ മതിയാവും. ഇപ്പൊ നാട്ടിലുള്ള ഒരു പക്ഷെ നാളെ അവർ ഇമ്പോർട്ടിനെ അത് ബാധിക്കും, അല്ലെങ്കിൽ എക്സ്പോർട്ടിനെ ഇവിടെ ഓസ്ട്രേലിയക്കുള്ള എൻട്രീനെ അത് ബാധിക്കും. അങ്ങനെ ഒരു കംപ്ലൈന്റ് പോയിട്ട് അവർ അഡ്രസ് ചെയ്തില്ലെങ്കിൽ അത് ആളുകൾ അത് പലരും ബോധവേടല്ല, അല്ലെങ്കിൽ ആ ഒരു എക്സ്റ്റെന്റ് വരെ പോകാനായിട്ട് അവർ ആളുകൾ ശ്രമിക്കുന്നില്ല പലപ്പോഴും. അതൊക്കെയാണ് ഈ ഒരു ചെയിൻ ഓഫ് കംപ്ലൈൻസ് അത് മുറിഞ്ഞു പോകാനുള്ള സാധ്യത ഉള്ള പ്രശ്നം.
അതായത് നമ്മളായിട്ട് അതായത് ഉപഭോക്താക്കളായിട്ട് അതിനായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നല്ലേ?
അതെ, കാരണം നമ്മളിപ്പോ കൂടി വന്നാൽ ആ ഷോപ്പിൽ ചെന്ന് പറയുന്നു ഓക്കെ ഞാനൊരു കണ്ടു, പിന്നെ അത് അവരവര് ഫർദർ ആയിട്ട് അത് പോവില്ല. മറിച്ച് നമ്മൾ കൗൺസിലിൽ അത് കംപ്ലൈന്റ് ചെയ്യുകയാണെങ്കിൽ കൗൺസിൽ വിൽ ടേക്ക് ആക്ഷൻ. കാരണം കൗൺസിലിൽ നമ്മളൊരു കംപ്ലൈന്റ് ലോഡ് ചെയ്താൽ അതിനൊരു നമ്പർ തരും, ആ നമ്പർ അത് ക്ലോസ് ഔട്ട് ചെയ്യുന്ന ചുമതല കൗൺസിലിനുണ്ട്. അതിന്റെ അല്ലെങ്കിൽ അവരെന്താണ് അതിന്റെ ആക്ഷൻസ്, അല്ലെങ്കിൽ അതൊരു ജെന്യുവിൻ ആണോ, അതൊരു വൈഡ് റേഞ്ച് ഓഫ് ആളുകളെ ബാധിക്കുന്ന ഒരു കാര്യമാണോ, നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള ബാധ്യത കൗൺസിലിനുണ്ട്. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ജെന്യുവിൻ ആയിരിക്കണം, റീസണബിൾ ആയിരിക്കണം.
ഇനിയിപ്പോ നമ്മളിപ്പോ കേറ്റർ ചെയ്യുന്ന ഭക്ഷണം അല്ലെങ്കിൽ ഒരു റെസ്റ്റോറന്റിൽ നിന്ന് പോയി റെസ്റ്റോറന്റിൽ പോയി കഴിക്കുന്ന ഭക്ഷണം, ഇതിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് കഴിച്ച ശേഷം നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ എങ്ങനെയാണ് നമ്മൾ അത് റിപ്പോർട്ട് ചെയ്യേണ്ടത്?
നമുക്ക് എന്ത് തരത്തിലുള്ള ഹെൽത്ത് കൺസേൺസ് നമുക്ക് ഉണ്ടായാൽ തീർച്ചയായിട്ടും ആദ്യം നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മൾ ലോക്കൽ ഹെൽത്ത് അതോറിറ്റീസിലാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. മറിച്ച് നമുക്ക് ഓൾ ഫാമിലിക്ക്, ഇപ്പൊ നമ്മളൊരു ഭക്ഷണം കഴിച്ച ഹോട്ടലിൽ നമുക്ക് എല്ലാ ഓൾ ഫാമിലിക്ക് ഡയറിയ വന്നു, ദാറ്റ് ക്യാൻ ബി ക്രൂഷ്യൽ. ചിലപ്പോൾ അന്ന് അവിടുന്ന് ഭക്ഷണം കഴിച്ച ഒത്തിരി ആളുകൾക്ക് ഉണ്ടാവും. അപ്പൊ അതിന്റെ ക്രിട്ടിക്കാലിറ്റി അനുസരിച്ചിട്ട് നമുക്ക് ഹെൽത്തിൽ റിപ്പോർട്ട് ചെയ്യാം. നേച്ചർ ഓഫ് ദ ഇൻസിഡന്റ് ക്രിട്ടിക്കൽ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ഹെൽത്തിലേക്ക് നമുക്ക് ലോഡ്ജ് ചെയ്യാം. അപ്പൊ അത് ഇത്രയും കൂടി ബ്രോഡ് സ്പെക്ട്രം ആയിട്ട് അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. നമുക്കുണ്ടാകുന്ന ഒരു ഒരു വയലന്റ് ആയിട്ടുള്ള ഒരു അനഫൈലാറ്റിക് റിയാക്ഷൻസ് അല്ലെങ്കിൽ ഒരു ഡയറിയ അങ്ങനത്തെ ഉള്ള വോൾ ഫാമിലിക്കൊക്കെ വന്നാൽ വി ക്യാൻ ഡയറക്ട്ലി അപ്രോച്ച് സ്റ്റേറ്റ് ഹെൽത്ത് അതോറിറ്റീസിന്. ഇത് അവർ പെട്ടെന്ന് തന്നെ അത് ആക്ഷൻ എടുക്കുന്നതായിരിക്കും.
അതായത് ദേശീയ ഏത് ഏത് സംസ്ഥാനത്തിലാണോ നിങ്ങൾ, ആ സംസ്ഥാനത്തിലുള്ള
സംസ്ഥാനത്തിന്റെ. എക്സാക്ട്ലി.
ഓക്കെ ഓക്കെ. ഓസ്ട്രേലിയൻ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നതെങ്കിൽ അവിടെയും ഇതുപോലെ ഉള്ള ഇഷ്യൂസ്, അവിടുത്തെ ഭക്ഷണ പദാർത്ഥങ്ങളിലും ഇത്തരം ഇഷ്യൂസ് കണ്ടെത്തിയാലും നമ്മൾ ലോക്കൽ കൗൺസിലിൽ തന്നെയാണല്ലോ അല്ലെ ബന്ധപ്പെടേണ്ടത്?
സ്വാഭാവികമായിട്ട് സൂപ്പർ മാർക്കറ്റിലാണെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ തന്നെ ഒരു ഒരു കംപ്ലൈന്റ് ഡെസ്ക് ഉണ്ട്. നമുക്ക് അവർ മാനേജർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദേ വിൽ കോണ്ടാക്ട് ദ കമ്പനി. ഓസ്ട്രേലിയയിലെ ഒരു കമ്പനിയാണെങ്കിൽ സ്വാഭാവികമായി പ്രൊക്യൂർ ചെയ്ത്, ഇപ്പൊ നമ്മൾ മേടിച്ചു, ഓക്കെ നമുക്ക് ആ പാക്കറ്റിൽ ഒരു അൺഈസ്നെസ് തോന്നി അല്ലെങ്കിൽ ആ പാക്കറ്റിൽ എന്തെങ്കിലും, ഇപ്പൊ ഒരു ബോൺലെസ് മീറ്റ് ആണെങ്കിൽ ഒരു ബോൺ കണ്ടെത്തി, തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ഷോപ്പിലെ തന്നെ സമീപിക്കാം. അവരതിന് റെസ്പോൺസിബിൾ ആണ്, അവരത് ആ കമ്പനികളിലേക്ക് ലോഡ് ചെയ്യും, അവരുടെ ഭാഗത്ത് നിന്നൊരു റെസ്പോൺസ് എഴുതി ഒരു കറക്റ്റീവ് ആക്ഷൻസ്, അതിനൊരു എന്താണ് അവരുടെ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ എന്താണ് ഒരു കറക്റ്റീവ് ആക്ഷൻ എന്നുള്ളത് നമ്മൾ അറിയിക്കാൻ അവർ ബാധ്യസ്ഥരാണ്.
പിന്നെ ഇനിയിപ്പൊ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, അതായത് ഇപ്പൊ ഈ പല ഇന്ത്യൻ സ്റ്റോറുകളിലും ഏഷ്യൻ ഗ്രോസറി സ്റ്റോറുകളിലും ഒക്കെ കണ്ടിട്ടുണ്ട് ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ശേഷം ലേബൽ മാറ്റി ഒട്ടിച്ച് സാധനങ്ങൾ വിൽക്കുന്ന ഒരു പ്രവണത കണ്ടിട്ടുണ്ട്. ഇത്തരത്തില് നമുക്ക് സാധനങ്ങൾ നമ്മുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് നമുക്കിത് പരാതിപ്പെടാൻ സാധിക്കുമോ, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്?
രണ്ട് രീതിയാണ് ഇതിനുള്ളത്. ഒരു പ്രൊഡക്റ്റിന്റെ ഷെൽഫ് ലൈഫ് നിശ്ചയിക്കുന്നത് അതിന്റെ മാനുഫാക്ചറർ ആണ്. He should have a kind clear data to show that, okay, ഈ പ്രൊഡക്റ്റ് ഇത്ര നാളും ഷെൽഫ് സ്റ്റേബിൾ ആണ് അല്ലെങ്കിൽ ഇത്ര നാളും സ്റ്റോർ ചെയ്യാന്നുള്ള ഒരു ഡാറ്റ വാലിഡേഷൻ മാനുഫാക്ചറർക്ക് ഉണ്ടാവണം. അതിന്റെ ബേസ് ചെയ്തുകൊണ്ട് മാനുഫാക്ചർ ആണ് ഇതിന്റെ യൂസ് ബൈ ഡേറ്റ് ഇടുന്നത്. ആ യൂസ് ബൈ ഡേറ്റ് കഴിഞ്ഞ ശേഷം ആ പ്രൊഡക്റ്റ് വിൽക്കാനായിട്ട് ഒരു ഷോപ്പിനും അധികാരമില്ല. ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഗോയിങ് ടു ബി അതൊരു വയലേഷൻ ആണ്. മറിച്ച് ഇഫ് ഫോർ എക്സാമ്പിൾ ഇഫ് ഒരു ഫ്രോസൺ പ്രൊഡക്റ്റ് ആണ്, ഈ സാധനം ഈ പ്രൊഡക്റ്റ് ഒരു 6 months കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇതിന്റെ ഷെൽഫ് ലൈഫിലെങ്കിൽ ആ മാനുഫാക്ചറർ ഷുഡ് പ്രൊവൈഡ് എ ക്ലിയർ ഡിക്ലറേഷൻ, എന്റെ ഈ പ്രൊഡക്റ്റ് ഒരു 6 months കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ ഓക്കെ ആണെന്ന് അയാളുടെ ലെറ്റർ ഹെഡിൽ അയാളുടെ റെസ്പോൺസിബിലിറ്റിയിൽ ഒരു ലെറ്റർ എഴുതി കൊടുത്ത ശേഷം തീർച്ചയായിട്ടും ഇതിന്റെ ഷെൽഫ് ലൈഫ് എക്സ്റ്റെൻഷൻ മാറ്റാം. പക്ഷെ അതിന് ക്ലിയർ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് ഡോക്യുമെന്റ് വേണം. അതായത് വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റഡി അല്ലെങ്കിൽ ഇതൊരു എക്സ്റ്റെൻഷൻ ഓഫ് ഷെൽഫ് ലൈഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ട് മാനുഫാക്ചറർ ഡിക്ലറേഷൻ വേണം. അല്ലാതെ ഷോപ്പിന് വെറുതെ അത് മാറ്റി ചെയ്യാനായിട്ടുള്ള യാതൊരു വക അധികാരവും ഒരു ഷോപ്പിനില്ല. അത് ചെയ്യുന്നത് വയലേഷനാണ്.
ഓക്കെ, അങ്ങനെ ഒരു വയലേഷൻ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ, അങ്ങനെ അത്തരം നമ്മൾ വാങ്ങുന്ന പാക്കറ്റിൽ അങ്ങനെ ഒരു വയലേഷൻ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും?
സ്വാഭാവികമായ രീതിയിൽ നമ്മൾ ആ കടയിൽ അത് ഇൻഫോം ചെയ്യുക. ആ പ്രൊഡക്ട്സ് നമ്മൾ ഒരുപക്ഷെ അവർ ഇത് കോൾസിലോ വൂൾവർത്തിലോ വ്യക്തമായിട്ടുള്ള ഒരു ഒരു പ്രൊഡക്റ്റ് എൻട്രി അല്ലെങ്കിൽ അതിൻ്റെ അവരുടെ സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൽ എക്സ്പയർ കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് അവർ വെക്കാൻ പാടില്ല. പക്ഷെ നമ്മൾ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലും അതുപോലെ തന്നെ ഏഷ്യൻ ഗ്രോസറികളിലും അങ്ങനത്തെ ഒരു സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ ആ സിസ്റ്റമോ അവർക്ക് ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും അവർ അറിഞ്ഞോ അറിയാതെയോ എക്സ്പയർഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഷെൽഫിലിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ കണ്ട നിമിഷം സ്വാഭാവികമായിട്ട് ഒരു കൺസ്യൂമറിന് അത് ആ കടയിൽ തന്നെയോ അല്ലെങ്കിൽ അവരെ ശ്രദ്ധിക്കാതെ ആണെങ്കിൽ ലോക്കൽ കൗൺസിലിനെയോ ബന്ധപ്പെടാം. തീർച്ചയായിട്ടും ദേ ഷുഡ് നോട്ട് ഡു ഇറ്റ് ആക്ച്വലി.
ഓക്കെ ഓക്കെ. എന്തായാലും ഇത്രയും കാര്യങ്ങൾ എസ് പി എസ് മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി, ശ്യാംലാൽ കൈപ്പപ്ലാക്കൽ.
താങ്ക് യു.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.